read the second verse. He maketh me to lie down in green pasture. He leadeth me beside the still waters.
രണ്ടാമത്തെ വാക്യം വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു.
These days we were studying this psalm and it is applied to our own personal life.
ഈ ദിവസങ്ങളിൽ ഈ സങ്കീർത്തനം നാം പഠിക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ്.
We see here the all conversation is the conversation of the sheep alone.
നാം ഈ കാണുന്ന വാക്യങ്ങളിലുള്ള സംഭാഷണമെല്ലാം ആടിന്റെ വാക്കുകളായിട്ടാണ് നാം കാണുന്നത്.
We don't read anything the shepherd is speaking here.
ഇടയൻ സംസാരിക്കുന്നതായി നാം ഇവിടെ കാണുന്നില്ല.
And the sheep is speaking about the goodness of the great shepherd.
വലിയ ഇടയന്റെ നന്മകളെക്കുറിച്ച് ആട് ഇവിടെ സംസാരിക്കുകയാണ്.
And we see his relationship is explained earlier.
ഇതിന് മുമ്പ് നാം നോക്കുമ്പോൾ താനും ആ ഇടയനുമായിട്ടുള്ള ബന്ധത്തെ താൻ പറഞ്ഞു.
He is my Lord. I have an intimate relationship with him.
അവൻ എന്റെ കർത്താവാണ്, ഇടയനുമായി എനിക്ക് നല്ലൊരു ബന്ധമുണ്ട്.
Now I am under his ownership and I belong to him.
ഇപ്പോൾ അവൻ എന്റെ യജമാനാണ്, ഞാൻ അവന്റെ ആടായിരിക്കുകയാണ്.
And we have seen that he purchased us with a price.
ഒരു വില കൊടുത്ത് അവൻ എന്നെ വാങ്ങി.
So we are under the care of this great shepherd.
ഈ വലിയ ഇടയന്റെ പരിപാലനത്തിലാണ് ഞാനിപ്പോൾ.
And because of that I need not to worry anything.
അതുകൊണ്ട് ഇന്ന് ഞാൻ ദുഃഖിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല.
I have a lot of needs.
എനിക്ക് വളരെയധികം ആവശ്യങ്ങളുണ്ട്.
But I am sure that my shepherd will meet all my needs.
എന്നാൽ എന്റെ ആവശ്യങ്ങളൊക്കെയും നടത്തുവാൻ അവൻ മതിയായവനാണ്.
So I shall not want.
അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകുകയില്ല.
The sheep is fully content with the provisions of the shepherd.
ഇടയൻ നൽകിയ കരുതലിനാൽ ഈ ആട് പൂർണ്ണം സംതൃപ്തനാണ്.
So in verse 2 again the sheep is talking about the provisions of God.
രണ്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റേതായ കരുതലിനെ കുറിച്ചൂടെ കാണുന്നുണ്ട്.
He maketh me to lie down in green pasture.
പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു.
As we know that the sheep won't lie down very easily.
നമുക്കറിയാം, നാം കണ്ടതുപോലെ ആട് അങ്ങനെ എളുപ്പം കിടക്കുന്ന ഒരു മൃഗമല്ല.
There are so many requirements is there for the sheep to lie down.
ആടിന് കിടക്കുവാൻ തക്കവണ്ണം അനേക കാര്യങ്ങൾ ആവശ്യമാണ്.
At least 4 requirements has to be satisfied.
ഏറ്റവും കുറഞ്ഞത് 4 കാര്യങ്ങൾ അതിനാവശ്യമുണ്ട്.
He should be free from fear.
ഭയത്തിൽ നിന്നുള്ള വിടുതൽ ആവശ്യമാണ്.
And always there was a conflict between the sheep also.
ആടുകൾ തമ്മിൽ എപ്പോഴും ഒരു പോരാട്ടം ഉണ്ട്.
So it should be free from that friction.
അങ്ങനെയുള്ള പോരാട്ടത്തിൽ നിന്നുള്ള ഒരു വിടുതൽ ആവശ്യമാണ്.
And so many flies will disturb the sheep.
അനേക പ്രാണികൾ ആടിനെ ശല്യപ്പെടുത്തും.
And if the flies are not there then only it will lie down on a green pasture.
പ്രാണികളുടെ ശല്യമില്ലെങ്കിൽ മാത്രമേ ആടിന് കിടക്കുവാൻ സാധിക്കുകയുള്ളൂ.
And the sheep should know that sufficient food is available for it.
മാത്രമല്ല ആടിന് ആവശ്യമാകുന്ന ആഹാരം ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്.
And all these 4 requirements can be satisfied only by the shepherd.
ഈ 4 ആവശ്യങ്ങളും ഇടയനാൽ മാത്രമേ നൽകപ്പെടുവാൻ സാധിക്കുകയുള്ളൂ.
So the sheep is so sure about that and say that he maketh me to lie down in green pasture.
ഈ കാര്യങ്ങളെക്കുറിച്ച് ആടിന് വളരെ നിശ്ചയമുണ്ട്, പറയുകയാണ് അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു.
The presence of the shepherd removes the fear.
ആ ആടിന്റെ ഇടയന്റെ സാന്നിധ്യം ഭയത്തെ വിടുതൽ നൽകുന്നു.
If they are going on fighting each other when the shepherd comes they stop fighting.
ആടുകൾ തമ്മിൽ മത്സരമുണ്ടെങ്കിൽ ഇടയൻ വരുമ്പോൾ അത് ഇല്ലാതെയാകുന്നു.
So we see that the presence of the shepherd makes everything a lot of change.
ആ ആടിന്റെ ഇടയന്റെ സാന്നിധ്യം വലിയൊരു വ്യത്യാസം അവിടെ ഉണ്ടാക്കുകയാണ്.
So the sheep is sure confident about the presence of the shepherd.
ഈ ഇടയന്റെ സാന്നിധ്യത്തെക്കുറിച്ച് വളരെ വിശ്വാസം ആടിനുണ്ട്.
And he is always promised that I am with you always.
ഇടയൻ പറയുന്നു, ഞാൻ ഇപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്.
സോ ഈവൻ അപ് ടു ദി എൻഡ് ഓഫ് ദി ഏജ് ഹി ഹാസ് പ്രോമിസ്ഡ് ദാറ്റ് ഹിസ് പ്രസൻസ് ഈസ്
ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് ഇടയൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്.
സോ വൺസ് ഹി ഈസ് വിത്ത് us വി നീഡ് നോട്ട് ടു ഫിയർ എനിതിങ് വി കാൻ ലൈ ഡൗൺ ഓൺ എ ഗ്രീൻ പാസ്റ്റർ.
അവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, നമ്മെ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ കിടത്തും.
നൗ വി ഹാവ് കം ടു ദി നെക്സ്റ്റ് പോർഷൻ.
അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
ഹി ലീഡഡ് മീ ബിസൈഡ് ദി സ്റ്റിൽ വാട്ടർ.
സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു.
He is my leader.
അവൻ എന്റെ നായകനാണ്.
He leadeth me.
അവൻ എന്നെ നടത്തുന്നു.
Now we know that the sheep is a animal normally lives in a semi arid condition. semi-hermes is a little bit dry, not completely dry, dry area it grows.
Alpam choodakkulla sthalangalilana aadu sadharana kadivanda konnam aagrahikkunnathu.
You know, in Kerala we don't have the sheep rearing mainly because it's a rainy area where full of rain is there, and in that condition the sheep cannot grow.
Anganeyulla kalavastha illathathondaanu nammude naadugalil aadugal aa nilayile valudayittu kaanuvan saadhikkaathe irikkunnathu.
The sheep is very much thrived in New Zealand, Australia and such type of countries.
New Zealand, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ധാരാളമായി നാം ആടുകളെ കാണുന്നുണ്ട്.
And in the northern part of the India also we have a lot of sheep.
ഇന്ത്യയുടെ വടക്ക് സംസ്ഥാനങ്ങളിലും അനേക ആടുകളെ നമുക്ക് കാണുവാൻ സാധിക്കും.
Even though they thrive well in a semi-arid condition.
ചെറിയ ചൂടുള്ള സ്ഥലങ്ങളിൽ ഇത് നന്നായിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും.
But it is always a need for the sheep to have some water.
എപ്പോഴും വെള്ളത്തിന്റേതായ ആവശ്യം ആടുകൾക്കുണ്ട്.
Water is very very important for the healthy growth of the sheep.
ഒരു ആടിന്റെ ശരിയായ വളർച്ചയ്ക്ക് വെള്ളം വളരെ ആവശ്യമാണ്.
More than 70% of the sheep's body contains water.
ആടിന്റെ ശരീരത്തിന്റെ 70% ൽ അധികവും വെള്ളമാണുള്ളത്.
If the sufficient water is not there, it cannot grow properly and it will be affected by that and the health will be deteriorating.
ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ ആടിന് ശരിയായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകില്ല, അത് ആരോഗ്യപരമായി ക്ഷീണിക്കുന്ന അവസ്ഥയിലെത്തും.
So all the biological metabolic activity has to take place only in the presence of sufficient water.
Avishyathinu vellam undengil mathrame adinte sharirikamaya aavashyangal nerevettapiduvan sadhikeyullu.
You know that they get thirst, everybody get thirst because thirst is an indicator that body requires water.
Namukariyam namukellavarkum daaham undu adu kaanikkunnathu namukku vellam aavashyamundo ennalladana.
So thirst is an indicator that water is needed.
Daaham vellam aavashyamundu ennalladine kaanikkuvan vendiyulladana.
So it is also related with our spiritual thirst.
Idu nammude aathmeekamaya ദാഹത്തെയും കാണിക്കുന്നു.
If we read Psalm 42 verse 1,
42-ാം സങ്കീർത്തനം ഒന്നാം വാക്യം വായിക്കുകയാണെങ്കിൽ,
there we see that it is speaking about the desire of a believer to have communion with God.
ദൈവവുമായിട്ടുള്ള സാന്നിധ്യം ആഗ്രഹിക്കുന്ന വിശ്വാസികളുടെ ഒരു ചിത്രം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്.
There we read it is comparable to a deer which is desiring to have water.
മാൻ വെള്ളം ആഗ്രഹിക്കുന്നത് പോലെ അതിവിടെ ഉപമിച്ച് പറഞ്ഞിരിക്കുകയാണ്.
There we see that as the heart panteth after the water brooks, so panteth my soul after thee, O God.
മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു.
So we see that we human beings also have a spiritual thirst, and that thirst is to have an intimate relationship with God.
മനുഷ്യരായ നമുക്കും ആത്മീയമായ ഒരു ദാഹമുണ്ട്. ആ ദാഹം ദൈവത്തോട് ചേരുവാനുള്ള ഒരു വാഞ്ഛയാണ്.
And to have fellowship and association with the God.
ദൈവവുമായുള്ള ഒരു കൂട്ടായ്മയും ഒരു ഒരു സഹകരണത്തെയുമാണ് കാണിക്കുന്നത്.
So here we see that as a deer is desiring to come near the flowing streams, so likewise we also have this desire.
മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ആത്മീയമായിട്ടുള്ള ഒരു ആത്മീയ ദാഹം ദൈവത്തോട് ചേരുവാൻ നമുക്കുമുണ്ട്.
So always it is important that the sheep or human beings over maybe we should drink very pure water.
ആടായിരുന്നാലും മനുഷ്യരായാലും ശുദ്ധമായ വെള്ളം കുടിക്കുക എന്നുള്ളത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്.
Water is the most important essential thing for the existence of life.
ജീവന്റെ ജീവന് വേണ്ടി വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ് വെള്ളം എന്നുള്ളത്.
And which is essential for the life God has given freely to humanity.
മനുഷ്യന് ദൈവം ദാനമായി നൽകിയ ജീവന് വെള്ളം വളരെ ആവശ്യമാണ്.
But what happened actually, we see that we human beings have polluted the whole water.
നമുക്കറിയാം മനുഷ്യരായ നാം ദൈവം നൽകിയ ആ വെള്ളം അത് മലിനപ്പെടുത്തി കളഞ്ഞു.
You know, about 10 or 15 years before we never used to carry water bottles.
10 15 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളത്തിന്റെ ബോട്ടിലുകൾ നാം കൊണ്ടുപോകുകയില്ലായിരുന്നു.
And we used to drink water directly from the well.
നാം കിണറിൽ നിന്ന് വെള്ളം കോരി അങ്ങനെ കുടിക്കുന്ന പതിവായിരുന്നു.
Nowadays we cannot do that.
ഇന്ന് നമുക്കത് ചെയ്യാൻ സാധിക്കില്ല.
We need mineral water, we need purified water.
നമുക്ക് ശുദ്ധീകരിച്ച വെള്ളം ഇന്ന് ആവശ്യമാണ്.
It is also because we have polluted the water. Polluted water can cause a lot of health problems.
അതിന്റെ അർത്ഥം നാം ഈ വെള്ളം മലിനപ്പെടുത്തി, അങ്ങനെയുള്ള മലിനജലം വളരെ അസുഖങ്ങൾക്ക് കാരണമായി തീരുന്നു.
Nowadays we are carrying water bottles. Nowadays we carry water.
ഈ നാളുകളിൽ നാം വെള്ളത്തിന്റെ ബോട്ടിലുകൾ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്.
I said it is unfaithfulness of man that he did not kept the water properly. That is the reason why.
നാം വെള്ളം ശരിയായി സൂക്ഷിച്ചില്ല എന്നുള്ള നമ്മുടെ അവിശ്വസ്തതയാണ് അത് കാണിക്കുന്നത്.
I always tell my students like that, today we carry water bottle, tomorrow our children will carry oxygen bottle.
ഞാൻ എന്റെ കുഞ്ഞു സ്റ്റുഡൻസിനോട് പറയുകയുണ്ട്, ഇന്ന് നാം വെള്ളത്തിന്റെ ബോട്ടിൽ കാരി ചെയ്യുന്നു, നാളെ നമ്മുടെ മക്കൾ അവര് ഓക്സിജൻ ബോട്ടിലാണ് കൊണ്ടുപോകുന്നത്.
Because man has failed to keep the environment or the surrounding in neat and perfect.
അന്തരീക്ഷം ശുദ്ധമായി സൂക്ഷിക്കുന്നതിൽ മനുഷ്യൻ പരാജയപ്പെട്ടു.
So it is essential that the water should be pure.
വെള്ളം ശുദ്ധമായിരിക്കണം എന്നുള്ളത് വളരെ ആവശ്യമാണ്.
And the water is representing the word of God we read in the Bible.
വേദപുസ്തകത്തിൽ നാം കാണുന്ന വെള്ളം അത് ദൈവവചനത്തെയാണ് കാണിക്കുന്നത്.
And we deserve to drink the water. It's a pure water we have to drink.
നാം ശുദ്ധമായ വെള്ളം കുടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്.
Peter comparing the word of God with the milk.
പത്രോസ് അപ്പോസ്തലനായ പത്രോസ് ദൈവവചനത്തെ ശുദ്ധമായ പാലിനോട് ഉപമിച്ചിട്ടുണ്ട്.
First Peter chapter 2 we read that we should have to should drink the pure milk of the word of God.
ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ മായമില്ലാത്ത പാൽ കുടിക്കണമെന്ന് പത്രോസ്.
So we should deserve to drink the pure milk of the word of God.
മായമില്ലാത്ത പാലായ ദൈവവചനം കുടിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം.
And if we drink a polluted or a bad water or a milk, naturally it will affect our health.
മലിനമായ ജലമോ മായമുള്ള പാലോ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം ക്ഷീണിക്കുവാനിടയായി.
This is true with the case of a sheep also.
ഒരു ആടിനെ സംബന്ധിച്ചോളം ഇത് വാസ്തവമാണ്.
It can cause parasitic infections.
അനേകമായി infections ന് അത് കാരണമായി തീരും.
Jesus said and cried saying, if any man thirst, let him come to me and drink. John's Gospel chapter 7 verse 37.
യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വന്ന് പാനം ചെയ്യട്ടെ.
So he is the one who can give us the supply of the water, and when we drink that, our satisfaction will get it from.
വെള്ളം നൽകുവാൻ തക്കവണ്ണം അവൻ മതിയായവനാണ്. അവന്റെ അടുക്കൽ പോവുകയാണെങ്കിൽ നമുക്ക് ദാഹത്തിന്
cannot satisfy us.
ലോകം നമ്മെ സംതൃപ്തരാക്കുവാൻ കഴിയില്ല.
The world will always bring thirst only, it will never satisfy.
ലോകത്തിന്റേതായ കാര്യം എപ്പോഴും നമ്മെ കൂടുതൽ ദാഹിക്കുന്നവരാക്കി തീർക്കും.
We know about the story of the good Samaritan lady.
നല്ല ശമര്യക്കാരന്റെ
the Samaritan lady, we know the story of the Samaritan lady in John's Gospel chapter.
യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുന്ന ശമര്യക്കാരിയ സ്ത്രീയുടെ കഥ നമുക്കറിയാം.
And we know that Jesus went to her and asked her, give me water.
കർത്താവ് തന്റെ അടുക്കൽ ചെന്നു വെള്ളം ആവശ്യപ്പെട്ടു.
And she was reluctant to give because he's a Jewish man. Normally they don't ask water from a Samaritan lady.
Than Yehudan ayidonde Yehudanmar Samarikarude vellam chodikkathadonde adu kodukkuvan thakkavannam stree vimukta kaanichu.
And at that time Jesus is telling to her in chapter 4 verse 13 and 14.
Yohanan suvisesham 4-aam adhyayathinte 13 14 vaakyangalil kartavu thanodu ingane parnju.
He is saying whosoever drinks of this water shall thirst again, but whoever drinks of water that I shall give him shall never thirst.
ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല.
But the water that I shall give him shall be in him a well of water springing up into everlasting life.
നിത്യജീവങ്കലേക്കുള്ള ഉറവയായി ഞാൻ കൊടുക്കുന്ന വെള്ളം മാറുമെന്ന് കർത്താവ് പറഞ്ഞു.
So the Lord has promised her to give water.
കർത്താവ് തനിക്ക് വെള്ളം കൊടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചു.
You if you drink this water you will thirst again.
ഈ വെള്ളം കുടിച്ചാൽ നീ വീണ്ടും ദാഹിക്കും.
Actually the Lord was not just referring to that literally water.
അവിടെയുള്ള ആക്ഷരികമായ വെള്ളത്തെക്കുറിച്ചല്ല കർത്താവ് പറഞ്ഞത്.
She was not having any satisfaction in her life.
തന്റെ ജീവിതത്തിൽ യാതൊരു സംതൃപ്തിയും തനിക്കില്ലായിരുന്നു.
She went on drinking water of this world.
ഈ ലോകത്തിന്റെ വെള്ളം കുടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു.
She was not getting any satisfaction.
യാതൊരു സംതൃപ്തിയുമില്ല.
She thought if I change my husband probably I may get satisfaction.
ഭർത്താക്കന്മാർ മാറി വന്നാൽ ഒരുപക്ഷേ എനിക്ക് സമാധാനം സന്തോഷം ലഭിക്കുമെന്ന് താൻ
ചിന്തിച്ചു. So she married 5 times.
5 പ്രാവശ്യം താൻ വിവാഹം കഴിച്ചു.
And we know that it was a failure.
നമുക്കറിയാം അത് വളരെ പരാജയമായിരുന്നു.
And even with the man whom with her with whom she is living, even that he could not satisfy her.
ഇപ്പോഴുള്ള ആ ഭർത്താവോ തനിക്ക് സംതൃപ്തി നൽകുവാൻ തക്കവണ്ണം കഴിയുമായിരുന്നില്ല.
She was not getting satisfaction, her thirst was not satisfied.
തന്റെ ദാഹത്തിന് അവിടെ ശമനമില്ലാതിരിക്കുകയാണ്.
And Jesus Christ comes, come unto me, I will give you the life living water for you.
കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ ജീവനുള്ള വെള്ളം നൽകും.
So Jesus Christ is the only one who can supply you the living waters.
ജീവനുള്ള വെള്ളം നൽകുവാൻ തക്കവണ്ണം കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്.
So we should have a thirst for the righteousness of God.
ദൈവത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള ഒരു ദാഹം നമുക്ക് ആവശ്യമാണ്.
And that is why Matthew chapter 5 verse 6 says, blessed are they who do thirst after the righteousness.
നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ തൃപ്തരാകും എന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കാണുന്നു.
So all these verses suggest that we as human beings have a desire for water, spiritual water.
ഈ വാക്യങ്ങൾ എല്ലാം കാണിക്കുന്നത് മനുഷ്യനായ നമുക്ക് ആത്മീകമായ ഒരു ദാഹമുണ്ട്, വെള്ളം ആവശ്യമാണ്.
Not only the sheep, every living being, they need water.
ആടുകൾക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം ആവശ്യമാണ്.
In the same manner we the spiritual beings, we also have a desire to have the spiritual water, living water.
അതുപോലെ തന്നെ ആത്മീകരായ നമുക്ക് ഒരു ആത്മീകമായ ദാഹം ആവശ്യമുണ്ട്.
So only Jesus Christ is the only one who can satisfy satisfy our spiritual needs.
கர்த்தாவாய் இயேசு கிறிஸ்துவின் மாத்திரமே நம்முடைய ஆன்மீக தாகம் சமீபிக்கவும் கழியும்.
So he calling the people to him so that he can satisfy their needs.
அவருடைய தாகம் சமீபிக்கவும் வேண்டி கர்த்தாவ் ஜனங்களே தன்னை அடுக்கலேக்கு விளிக்கியான.
Now for a sheep when we consider,
ஒரு ஆடினை நாம் நோக்கியானെങ്കിൽ,
we have to understand the sources from which the sheep is getting the water.
அதின் வெள்ளம் கிட்டുന്ന உறவிடம் நமக்கு മനസ്സിലാക്കാൻ കഴിയും.
And only the shepherd can satisfy that need.
ஆ ஆவிசத்தை நடத்துவா இடையில மாத்திரமே கழியுள்ளூ.
Now we are going to consider the sources of the water for the sheep.
ஒரு ஆடின லபிக்கുന്ന வெள்ளத்தின்റെ സ്രോതസ്സിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം.
There are three sources from which a sheep can obtain the water.
ആടിന് കുടിക്കുവാൻ വേണ്ടിയുള്ള വെള്ളത്തിന്റെ മൂന്ന് ഉറവിടങ്ങളുണ്ട്.
And from that sources the sheep obtains the water and gets satisfied.
ആ സ്രോതസ്സിൽ നിന്ന് വെള്ളം കുടിച്ച് ആട് സംതൃപ്തി അടയുന്നു.
Number one.
ഒന്നാമതായി
the source is the dew on the grass.
പുൽപ്പുറത്തുള്ള ആ മഞ്ഞ്.
That is the one of the most important source for the water for the sheep.
വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളത്തിന്റെ ഉറവിടമായി ഇത് കാണുന്നുണ്ട്.
Very still water.
അത് വളരെ ശാന്തമായ വെള്ളമാണ്.
Very pure water.
വളരെ ശുദ്ധിയുള്ള വെള്ളമാണ്.
And that water is sufficient to meet the requirement of a sheep.
ഒരു ആടിന്റെ ആവശ്യം നിറവേറ്റുവാൻ തക്കവണ്ണം അത് മതിയായതാണ്.
Secondly,
രണ്ടാമതായി,
the water drawn by the shepherd from the deep wells.
ആഴമുള്ള കിണറിൽ നിന്നും കോരിയെടുക്കുന്ന വെള്ളം.
And it's very cold water.
അത് വളരെ തണുത്ത വെള്ളമാണ്.
Very pure water.
വളരെ ശുദ്ധമാണ്.
Only the shepherd can provide that water to the sheep.
ആ വെള്ളം ഇടയിന് മാത്രമേ നൽകുവാൻ കഴിയുള്ളൂ.
And once they drink that water, the cold water, really the heart of the sheep is really refreshed.
ആ വെള്ളം തണുത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ ആടിന്റെ ഹൃദയത്തിന് വളരെ സംതൃപ്തി ഉണ്ടാകും.
The third source of water,
മൂന്നാമത്തെ വെള്ളത്തിന്റെ ഉറവിടം,
is the springs that is flowing into the valley from the very hill.
ആ പർവ്വതങ്ങളിൽ കൂടി ഒഴുകുന്ന അരുവികളിൽ നിന്നുള്ള വെള്ളം.
And the streams which is coming from the high hill is a pure streams and it is pure water.
പർവ്വതങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന അരുവികളിൽ നിന്നുള്ള വെള്ളം വളരെ ശുദ്ധമായിട്ടുള്ളതാണ്.
So these are the three main source of water for the sheep.
ഈ മൂന്ന് കാര്യങ്ങളാണ് വെള്ളത്തിന്റെ ഉറവിടമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
So when the sheep is telling that he leadeth me towards the still waters, the sheep having all this in their mind.
സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നുവെന്ന് ആട് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയും തന്റെ മനസ്സിലുണ്ട്.
This is the place where my shepherd leads and he provides water for me.
എന്നെ നടത്തുന്ന എനിക്ക് നൽകുന്ന വെള്ളം എന്റെ ഇടയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് എനിക്ക് ഈ വെള്ളം നൽകുന്നത്.
So let us look into these verses, this aspect, and let us gather some spiritual lessons out of it.
ഈ മൂന്ന് കാര്യങ്ങൾ നോക്കി ആത്മീയമായ ചില ചിന്തകൾ നമുക്ക് കൊണ്ടുവരാം.
Now first one, the dew on the grass.
പുൽപ്പുറത്തുള്ള ആ മഞ്ഞ.
This is one of the important source of water for the sheep.
ഇടേ ആടിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു വെള്ളത്തിന്റെ ഉറവിടമാണിത്.
You know, early morning when you get up,
രാവിലെ നാം എഴുന്നേൽക്കുമ്പോൾ,
before the sunrise,
സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ്,
if you go to the garden where the grasses are there, you know the grass is full of covered by the water.
നാം തോട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള പുല്ല് വളരെ വെള്ളത്താൽ നിറഞ്ഞതായി നാം കാണുന്നുണ്ട്.
And that water which is covered on the grass is one of the purest water.
ആ പുല്ലിന്മേലുള്ള വെള്ളം വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്.
And probably you might have seen the leaf where they just have noted here is on the leaf, at the tip of the leaf one drop of water you can see.
ആ പുല്ലുകളിലെ അറ്റം നോക്കിയാൽ അതിന്റെ ഇലകളിൽ വെള്ളത്തുള്ളികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
Actually that water, if those who know the botany, they know that it is actually coming from within this leaf, it is coming out of that.
ആ അതിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം ആ വെള്ളത്തുള്ളി ആ ഇലകളിൽ കൂടി ഇലകളിലുള്ള വെള്ളമാണെന്ന് കാണുവാനായിട്ട്
സാധിക്കും. It is called a hydrocodone, that's a technical word, from where it is coming. It is not only pure, it contains some minerals also.
അത് ശുദ്ധജലം എന്നുള്ളത് മാത്രമല്ല അതിൽ വളരെ ആവശ്യമായ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്.
So this water is really meets the need of the sheep.
ആടിന്റെ ആവശ്യങ്ങൾക്ക് ഈ വെള്ളം മതിയായതാണ്.
Early morning the sheep gets up.
അതിരാവിലെ ആടുകൾ എഴുന്നേൽക്കുന്നു.
That is a habit of the sheep.
അതാണ് ആടിന്റെ സ്വഭാവം.
They won't sleep for a long time.
വളരെ സമയം അത് ഉറങ്ങുകയില്ല.
Early morning before the sunrise the sheep gets up.
സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ ആട് എഴുന്നേൽക്കുന്നു.
And the first thing or the always they do eating, that's the thing.
അത് എഴുന്നേറ്റാൽ ചെയ്യുന്ന ആദ്യത്തെ കാര്യം തിന്നുക എന്നുള്ളതാണ്.
So they go on the pasture and they go on feed feeding on the grass.
അത് പുൽപ്പുറത്തിൽ പോയി ആ പുല്ലുകൾ ഭക്ഷിക്കുകയാണ്.
And when they feed upon the grass,
ആ പുല്ലുകൾ താൻ പുല്ലുകൾ കഴിക്കുമ്പോൾ,
the shepherd also is along with that.
ആ ഇടയനും തന്റെ സമീപേ ഉണ്ട്.
Shepherd is very happy to see the sheep is feeding on the grasses.
ഈ പുല്ലുകൾ തിന്നുന്നത് നോക്കി ആട് അടുത്ത് തന്നെ ഉണ്ട്.
And when they are feeding on the grass,
ഈ പുല്ലുകൾ തിന്നുമ്പോൾ,
and it is consuming a large amount of water along with that.
അതിനോടൊപ്പം അനേക വെള്ളവും ഉള്ളിൽ ചെല്ലുകയാണ്.
And that water, we only with that water it can survive in 1 or 2 months.
ആ വെള്ളം കൊണ്ട് മാത്രം ഒന്നോ രണ്ടോ മാസം അതിന് നിൽക്കുവാൻ തക്കണം സാധിക്കും.
What I mean, instead of bringing water directly, only feeding on these leaves, it can survive.
ഞാൻ പറയുന്നത് വെള്ളം കുടിക്കാതെ തന്നെ ഈ ലഭിക്കുന്ന വെള്ളം കൊണ്ട് ഒന്നോ രണ്ടോ മാസം അതിന് ജീവിക്കാൻ സാധിക്കും.
So if they feed upon this grass every day morning,
എല്ലാ ദിവസവും രാവിലെ ഈ പുല്ല് കഴിക്കുകയാണെങ്കിൽ,
there is no need for the sheep to drink directly water.
വെള്ളം വീണ്ടും കുടിക്കേണ്ടതായ ആവശ്യമില്ല.
So we see that this is a very very important lesson as the sheep of the Lord. We as the sheep of the Lord.
കർത്താവിന്റെ ആടുകളായ നമുക്ക് ഈ ഒരു പാഠം വളരെ വലുതാണ്.
No, we have to get up early in the morning and we have to spend some time with the Lord.
രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് അല്പസമയം ദൈവത്തോട് കൂടെ നാം ചെലവഴിക്കണം.
Feeding the God's word is one of the most important responsibility of the God's word.
ദൈവവചനം കഴിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്.
Now in the modern language, we normally children, we used to tell to the children, you spend quiet time.
ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ശാന്ത സമയം, ദൈവമായുള്ള അല്പ ശാന്ത സമയം എന്ന് നാം പറയുകയുണ്ട്.
Quiet time is reading the God's word and meditating upon it and spending time in prayer and devotion.
അതിന്റെ അർത്ഥം ദൈവവചനം വായിച്ച് ധ്യാനിച്ച് ദൈവവുമായി അല്പസമയം ചെലവഴിക്കുക എന്നുള്ളതാണ്.
And that we have to do if possible as early as possible in the morning.
നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും രാവിലെ തന്നെ അത് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമാണ്.
As the hymn writer says, if you get up in the morning and see the face of the Savior, that gives the satisfaction throughout the day.
സംഗീതകാരന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിന്റെ മുഖം കാണുകയാണെങ്കിൽ അതെനിക്ക് ആവശ്യമായ സംതൃപ്തി നൽകും.
So that is essential for the spiritual health, spiritual growth of a believer.
വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് അത് വളരെ ആവശ്യമാണ്.
We know the Lord Jesus Christ is an example for us for everything.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എല്ലാത്തിലും നമുക്ക് മാതൃകയാണ്.
How at what time you used to get up?
എത്ര മണിക്കാണ് താൻ എഴുന്നേൽക്കുന്നത്? അവൻ അതിരാവിലെ എഴുന്നേൽക്കും.
He was very young. No, young children, young men, they normally sleep for a long time.
അവൻ വളരെ യൗവനക്കാരനായിരുന്നു. സാധാരണ യൗവനക്കാർ കുഞ്ഞുങ്ങൾ അവർ വളരെ ദീർഘസമയം ഉറങ്ങാറുണ്ട്.
Now we are getting old. When the old people, their sleep is very much less.
നാം പ്രായമാകുമ്പോൾ ഉറക്കം വളരെ കുറയും.
But the children, they want to sleep.
എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങുവാൻ തക്കവണ്ണം താല്പര്യമുണ്ട്.
You know, exercise in the morning at every home to make the children to get up is very big exercise.
കുഞ്ഞുങ്ങളെ രാവിലെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് എല്ലാ ഭവനങ്ങളിലും വലിയ ബുദ്ധിമുട്ടാണ്.
And we have to send them early in the morning school.
രാവിലെ തന്നെ സ്കൂളിൽ അയക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്.
I was wondering who was awaking the Lord Jesus Christ early in the morning.
കർത്താവായ യേശുക്രിസ്തുവിനെ ആരാണ് രാവിലെ എഴുന്നേൽപ്പിച്ചതെന്ന് ഞാൻ
ചിന്തിക്കുന്നുണ്ടായിരുന്നു.
ആ സമയത്ത് അലാറം ഒന്നുമില്ല.
But Bible says that he used to get up early in the morning.
എന്നാൽ അവൻ രാവിലെ അതിരാവിലെ എഴുന്നേറ്റു എന്ന് വേദപുസ്തകം പറയുന്നു.
Yeah, shall we turn to the Isaiah and see who used to make him get up early in the morning.
അവനെ ആരാണ് രാവിലെ എഴുന്നേൽപ്പിച്ചതെന്ന് അറിയാൻ വേണ്ടി യെശയ്യാ പ്രവചനത്തിലേക്ക് നമ്മൾ
ശ്രദ്ധിക്കുന്നു. Not only that he used to get up early in the morning.
അവൻ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് മാത്രമല്ല,
he was feeding upon this beautiful word of God.
ദൈവവചനം ധ്യാനിക്കുകയായിരുന്നു.
Now see Isaiah chapter 50 verse 4.
50-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം.
The Lord hath given me the tongue of the learned, that I should know how to speak a word in season to him who is weary. He awakeneth morning by morning. He waketh my ear to hear like the learned.
തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു.
Now you who used to wake him up?
ആരാണ് നമ്മുടെ കർത്താവിനെ ഉണർത്തിയത്?
Morning by morning he awakened the heavenly father is to tell, my son, you get up.
പിതാവായ ദൈവമാണ് രാവിലെ തോറും കർത്താവിനെ എഴുന്നേൽപ്പിച്ചത്.
The Lord Jesus Christ used to get up early in the morning.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ രാവിലെ എഴുന്നേൽക്കുന്നവനായിരുന്നു.
And what he is going to do?
അവൻ എന്താണ് ചെയ്യുന്നത്?
See, he is just listening the voice of God.
ദൈവത്തിന്റെ വാക്കുകൾ താൻ ശ്രവിക്കുകയാണ്.
See, the Lord has given me the tongue of the learner. As a disciple sitting at the feet of the master, he used to sit at the heavenly father's feet.
ശിഷ്യന്മാർ യജമാനന്റെ വാക്കുകൾ കേൾക്കുന്ന പോലെ കർത്താവിന് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു സമയമായിരുന്നു അത്.
He not Jesus Christ wants to speak to the people, those who are worried and sorrowful and meets the needs of the people in the daytime.
പുരുഷാരം വളരെ ആവശ്യമുള്ള പുരുഷാരത്തോട് കർത്താവ് സംസാരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായിരുന്നു.
He was not knowing how to speak to the people.
എന്നാൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല.
Here in verse 4 says that the Lord, the heavenly Father, used to teach him what he has to do during the daytime.
എന്നാൽ ഈ നാലാം വാക്യത്തിൽ കാണുന്നത് പിതാവായ ദൈവം എന്താണ് പറയേണ്ടതെന്ന് തന്നെ പഠിപ്പിച്ചു.
I should know how to speak a word in season to him who is weary.
അവർ കേൾക്കേണ്ടതിന് പറയുവാൻ തക്കവണ്ണമുള്ള നാക്കുകളെ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്നിവിടെ പറയുന്നുണ്ട്.
He awakened my ear to hear like the learned. As a disciple learning the God's word, likewise Jesus was learning from the Father.
ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിനെ അവൻ എന്നെ ചെവി ഉണർത്തുന്നു. കർത്താവിന്റെ ശിഷ്യന്മാരും അതാണ് ചെയ്തത്.
If the Lord has to get up early in the morning and used to read the God's word, how much more you and me has to do that.
കർത്താവായ യേശു ക്രിസ്തു അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിന്റെ വചനം കേൾക്കുകയാണെങ്കിൽ നാം എത്രമാത്രം അധികം ചെയ്യണം.
How much was the success of the Lord's life was because he was to listen from the Father early in the morning.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിത വിജയത്തിന്റെ കാരണം അവൻ രാവിലെ ദൈവത്തിങ്കിൽ നിന്ന് കേട്ടു എന്നുള്ളതാണ്.
We know the psalmist says that blessed is the man who walketh not in the ways of ungodly.
നാം വായിക്കുന്നുണ്ട് പാപികളുടെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവയുടെ നായ പ്രമാണത്തിൽ സന്തോഷിച്ച് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ.
Yeah, a person who meditates upon the word of God, he is a blessed one.
നായ പ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ.
Oh, son, brother, how it is possible day and night we can maybe are sleeping 8 hours?
ആ സഹോദര എങ്ങനെയാണത് സാധിക്കുന്നത്? ഞങ്ങൾക്ക് 8 മണിക്കൂർ ഉറങ്ങണ്ടേ? രാപ്പകൽ അവന്റെ വചനം ധ്യാനിക്കാൻ അങ്ങനെയുള്ളവൻ
അനുഗ്രഹിക്കപ്പെടും.
ദൈവ വചനം നാം പ്രാപിക്കേണ്ടതായ ആവശ്യമുണ്ട്. ദൈവ വചനവുമായുള്ള ഒരു ബന്ധം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. രാപ്പകൽ ദൈവ വചനം ധ്യാനിക്കുക എന്നുള്ള വാക്ക് വായിച്ചപ്പോൾ എന്റെ കുഞ്ഞുങ്ങളെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അവര് തങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി വളരെ സമയം പഠിക്കും. പരീക്ഷയ്ക്ക് മുമ്പ് 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് അവർ പഠിക്കുകയാണ്. രാവിലെ അവരെ
എഴുന്നേൽപ്പിക്കണം.
എഴുന്നേൽക്ക്, ഇന്ന് പരീക്ഷയ്ക്ക് പോകണ്ടേ എന്ന് ഞാൻ പറയും. വീണ്ടും ഉറങ്ങുവാനായിട്ടാണ്
ആഗ്രഹം. Receive some formulas which he studied earlier.
ഞാൻ അവനെ വിളിച്ചു ഉണർത്തുമ്പോൾ അവൻ കഴിഞ്ഞ ദിവസം പഠിച്ച ചില ഫോർമുലകളൊക്കെയാണ്
പറയുന്നത്.
ഞാൻ ഉറങ്ങിയാണെങ്കിൽ പോലും പഠിച്ച കാര്യങ്ങളൊക്കെയാണ് തന്റെ മനസ്സിലുള്ളത്. ഞാനും അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഞാൻ ഉറങ്ങുവാൻ പോകുമ്പോൾ ചിലപ്പോൾ എന്താണ് പഠിച്ചതെന്ന് ഓർമ്മയില്ല. എന്നാൽ രാവിലെ സമയം പഠിച്ചതെല്ലാം വീണ്ടും മനസ്സിലേക്ക്
വരും. Just reciting the what I learned in the daytime.
അതിന്റെ അർത്ഥം ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും മനസ്സിൽ വരികയാണ്.
That is what the psalmist said, meditate the God's word day and night.
അതാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, രാപ്പകൽ അവന്റെ വചനത്തെ ധ്യാനിക്കുക.
If we memorize and keep the word, God's word in our heart, it will really help us while sleeping also.
നാം ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഉറങ്ങുമ്പോൾ പോലും അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നുവരും.
Even as a small boy, my mother used to tell me, read the God's word, read the God's word.
ഞാൻ വളരെ ചെറിയൊരു ബാലനായിരുന്നപ്പോൾ എന്റെ അമ്മ പറയും, ദൈവവചനം പഠിക്കുക, വായിക്കുക.
Really, that has instigated or stimulated me to learn the God's word.
ദൈവവചനം പഠിക്കുവാൻ തക്കവണ്ണം എന്നെ പ്രേരിപ്പിച്ച ഘടകമതാണ്.
So we have to tell the children, learn the God's word early morning, you read the God's word.
അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് നാം പറയണം, അതിരാവിലെ എഴുന്നേറ്റ് ദൈവവചനം.
And we also should be an example that they should see that my daddy and mummy is reading the God's word.
അതിനോടുള്ള ബന്ധത്തിൽ നാം ഒരു മാതൃകയായിരിക്കണം. അവർ കാണണം അവരുടെ മാതാപിതാക്കൾ ദൈവവചനം പഠിക്കുന്നതെന്നുള്ളത്.
Even now also my mom is 83-84 years, she cannot see, but she reads nothing, but she reads the God's word with a very great pain.
എന്റെ മാതാവിന് 82-83 വയസ്സുണ്ട്, ഒന്നും വായിക്കാൻ കഴിയില്ല, എന്നാലും ദൈവവചനം വായിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്.
My eyesight is very poor, but she struggles to read the God's word.
കാഴ്ച വളരെ കുറവാണ് എങ്കിൽ പോലും ദൈവവചനം താൻ
വായിക്കുന്നു.
ഞാൻ ചോദിക്കട്ടെ, എത്ര സമയം നാം ദൈവവചനം വായിക്കുന്നു?
You know, we know about the
there are so many books in heaven. We know one book very well.
Deva swargathil aneka bookukal undu, ennal oru pusthakam namukku valare parichithamaanu.
The Lamb's Book of Life.
Jeevante pusthakam.
They are very happy. My name is there. Fine.
Ende peru avade undu. എനിക്ക് വളരെ സന്തോഷമുണ്ട്.
But let me tell you,
ഞാനൊരു കാര്യം പറയട്ടെ.
Apart from that,
ആ ബുക്ക് അല്ലാതെ
there is one more book is there.
ഒരു പുസ്തകം കൂടി ഉണ്ട്.
This very important book I am talking about.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ്.
You know what is the book?
അതെന്താണെന്ന് അറിയാമോ?
Book of Remembrance.
ഓർമ്മയുടെ സ്മരണയുടെ പുസ്തകം.
Now whatever we do here,
നാം എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ,
God records that.
ദൈവം അത് എഴുതി വെക്കുന്നു.
Not only that,
adu mathramalla
how much we time spend with the reading the God's word, that also recorded there.
Deiva vachanam nam etra samayam vaichu ennalladum avade ezhuthukayana.
Brother, what you are talking, is that also written there?
എന്താണ് സഹോദര പറയുന്നത്? ഇതെല്ലാം അവിടെ എഴുതിയിട്ടുണ്ടോ? അതാണ് ഈ വചനം
പറയുന്നത്.
സ്മരണയുടെ പുസ്തകത്തിൽ നാം എത്ര പ്രാവശ്യം എത്ര സമയം ദൈവവചനം വായിക്കുന്നുള്ളതും അവൻ എഴുതുകയാണ്. മലാഖി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ 16-ാം
വാക്യം
അവിടെ സ്മരണയുടെ പുസ്തകത്തെ കുറിച്ച് പറയുന്നുണ്ട്.
നാം
സാധാരണ ആ വാക്യത്തിന്റെ പകുതി മാത്രമേ വായിക്കാറുള്ളൂ, എന്നാൽ അത് മുഴുവനായി
വായിക്കാറുണ്ട്. And a book of remembrance was written before him for them that feared the Lord and that thought upon his name.
യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വച്ചു കേട്ടു, യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. നാം തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ കർത്താവ് വളരെ
സന്തോഷമുള്ളതാണ്.
താൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. നാം പറയുന്ന കാര്യങ്ങളൊക്കെയും ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ഈ വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരിക.
Thought upon his name.
അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി.
Yeah, those who are actually, it can be translated, those who meditate upon his name.
ഈ അവന്റെ നാമത്തെ ധ്യാനിക്കുന്നവർ എന്നും അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ
സാധിക്കും. Those who are spending time with him.
അവനോട് കൂടെ സമയം ചെലവഴിക്കുന്നവരുടെ നാമങ്ങൾ.
In our language we see that those who meditate or those who are spending their quiet time with him.
നാം ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവനോട് കൂടെ ശാന്ത സമയം ചെലവഴിക്കുന്നവരുടെ ആ കാര്യങ്ങൾ.
If you are spending time with him, meditating upon his name or reading the God's word, God writes that.
നാം അവനോട് കൂടെ സമയം ചെലവഴിക്കുകയാണെങ്കിൽ, ദൈവവചനം നാം പഠിക്കുകയാണെങ്കിൽ, ധ്യാനിക്കുകയാണെങ്കിൽ, അതും ആ ബുക്കിൽ എഴുതും.
So my name will be written there.
എന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്.
And on that day, October 4th.
ഒക്ടോബർ മാസം 4-ാം തീയതി
or October 5th, whatever the dates are there.
ഒക്ടോബർ 5-ാം തീയതി ഏത് ദിവസമാണെങ്കിലും.
Yeah, the Koshi Matthew read the Bible early morning, half an hour or whatever may be the time is written there.
രാവിലെ അതിരാവിലെ കോശി മാത്യു ഇത്ര സമയം ദൈവവചനം വായിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്.
The God writes like that.
ദൈവം അങ്ങനെ എഴുതുന്നു.
That's what it shows here.
അതാണ് നമുക്കിവിടെ കാണുവാൻ
കഴിയുന്നത്. Those who meditate or spending time in meditating upon his name.
ദൈവവചനം ധ്യാനിക്കുന്നവരുടെ പേര് ആ സ്മരണ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.
When I was speaking this in an assembly,
ഈ കാര്യം ഞാനൊരു സഭയിൽ സംസാരിച്ചപ്പോൾ,
then one sister came and told me,
ഒരു സഹോദരി കടന്നു വന്ന് പറഞ്ഞു,
in that case many of my pages are empty.
അങ്ങനെയാണെങ്കിൽ പല പേജുകളും എന്റെ പല പേജുകളും ശൂന്യമായിരിക്കും.
Just think about it.
അതിനെ കുറിച്ച് ചിന്തിക്കുക.
How much time you are spending in reading the God's word.
ദൈവവചനം വായിക്കുവാൻ വേണ്ടി എത്ര സമയം നാം ചെലവഴിക്കുന്നു.
Just not just reading, meditating upon his name.
വെറുതെ ഉള്ള ഒരു വായനയല്ല ദൈവവചന ധ്യാനം.
We need a not the quantity time, the quality time we need.
കൂടുതല് സമയം വായിക്കുക എന്നുള്ളതല്ല, അത് ശ്രദ്ധയോട് കൂടി വായിക്കുന്നതാണ്.
We have to spend time reading the God's word.
ദൈവവചനം വായിക്കുവാൻ വേണ്ടി നാം സമയം കണ്ടെത്തണം.
Actually, just so I am not talking you spend 1 hour, 2 hours and all. You know, we are all working, we know the difficulty of all reading.
1 or 2 hours വായിക്കുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ധാരാളം സമയം നാം ജോലി ചെയ്യേണ്ടതുള്ള
ആവശ്യമുണ്ട്. Even if you spend 15 or 20 or 30 minutes, that is really helps you.
15 or 20 or 30 minutes നാം വായിക്കുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ നമ്മെ വളരെ സഹായിക്കും.
You know, I know in Bombay is all the rest people are starting moving in Bombay.
നമുക്കറിയാം ബോംബെയിൽ വളരെ തിരക്കുള്ള ഒരു പട്ടണമാണ്.
And train usage packed jam it is.
ട്രെയിനുകൾ വളരെയധികം പാക്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ്.
Many men, they just take a small, immediately after they enter inside the train, they take their small New Testament and start reading inside this train with all the rest.
എന്നാൽ ട്രെയിനിൽ കയറിയാൽ പോക്കറ്റിൽ വെച്ചിട്ടുള്ള ആ പുതിയ നിയമം എടുത്ത് വായിക്കുന്ന അനേക ദൈവമക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്.
This is wonderful. In the midst of the crowded, difficult time, they are spending time with God.
ഈ വളരെ തിരക്കിന്റെയും തിക്കിന്റെയും തിരക്കിന്റെയും ഇടയിൽ ദൈവവചനം വായിക്കാൻ തക്കവണ്ണം സമയം കണ്ടെത്തുന്നു.
You find some time to spend there with God.
ദൈവവുമായി ചെലവഴിക്കാൻ തക്കവണ്ണം സമയം നാം കണ്ടെത്തണം.
Our Lord Jesus Christ was really spending time with the Lord with the Heavenly Father.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് കൂടി സമയം ചെലവഴിച്ചവനാണ്.
Let me tell you, nothing in this world can satisfy you.
ഈ ലോകത്തിലെ യാതൊന്നും നമുക്ക് സംതൃപ്തി നൽകാൻ കഴിയില്ല.
The Samaritan lady an example for that.
സമരിക്കാരി സ്ത്രീ അതിനൊരു ഉദാഹരണമാണ്.
She was not satisfied, but only by satisfied by the living water feeding upon the God's word.
ജീവനുള്ള ജലമായ ദൈവവചനം ലഭിച്ചപ്പോൾ മാത്രമാണ് തനിക്ക് സംതൃപ്തി ലഭിച്ചത്.
God is rebuking the nation of Israel.
കർത്താവായ യേശുക്രിസ്തു ഇസ്രായേൽ രാഷ്ട്രത്തെ ഈ നിലയിൽ ശാസിക്കുന്നുണ്ട്.
He said, you have done two mistakes, great mistakes.
ദൈവം പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് കുറ്റങ്ങൾ നിങ്ങൾ ചെയ്തു.
Turn to the Jeremiah chapter 2 verse 13, we read that.
യെരമ്യാ പ്രവചനം രണ്ടാം അധ്യായത്തിന്റെ 13-ാം വാക്യം.
That's an important verse. Jeremiah chapter 2 verse 13.
യെരമ്യാ പ്രവചനം രണ്ടാം അധ്യായത്തിന്റെ 13-ാം വാക്യം.
There we see that the Lord is rebuking this nation.
ഇസ്രായേൽ രാഷ്ട്രത്തെ ശാസിക്കുന്നതായി നാം അവിടെ കാണുന്നുണ്ട്.
For my people have committed two evils. They have forsaken me, the fountain of living waters, and hewed out cisterns, broken cisterns that can hold no water.
എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനം അതാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കരുത്. രണ്ട് ദോഷമാണ് നിങ്ങൾ ചെയ്തത്. അവരെന്നെ മറന്നു കളഞ്ഞു. അവർ ജീവജലത്തെ അവർ ഉപേക്ഷിച്ചു.
Broken cisterns that cannot hold water.
വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ അവർ കുഴിച്ചു.
Don't go after the things of this world.
ഈ ലോകത്തിന്റെ പിന്നാലെ നാം പോകരുത്.
Don't spend time for unwanted things.
ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കരുത്.
How much time you're spending with the unwanted things like TVs and movies and all these things.
ടിവി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്രമാത്രം ആവശ്യമില്ലാത്ത സമയങ്ങളാണ് നാം ചെലവഴിക്കുന്നത്.
How much time you're spending with the God's word, you compare with that.
ദൈവവചനം നാം എത്രമാത്രം വായിക്കുന്നുണ്ട്.
Oh, they are the sisters, the broken sisters, you cannot get satisfaction.
വെള്ളം നൽകാത്ത പൊട്ടക്കിണറുകളാണ്. ജീവജലത്തിന്റെ അരികിലേക്ക് കടന്നു വരിക, നമുക്ക് സംതൃപ്തി
ലഭിക്കും.
നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം കർത്താവ് മതിയായവനാണ്.
സോ ജീസസ് ക്രൈസ്റ്റ് ഏർലി മോർണിംഗ് യൂസ്ഡ് ടു ഗെറ്റ് അപ്പ് ആൻഡ് ഫീഡ് അപ്പോൺ ഗ്രാസ്, സെയിം ദ വേർഡ് ഓഫ് ഗോഡ്, സെയിം വേ വി ഓൾസോ ഷുഡ് ഡു.
കർത്താവായ യേശു ക്രിസ്തു അതിരാവിലെ എഴുന്നേറ്റ് ദൈവവചനം ധ്യാനിച്ചതുപോലെ നാമം
ചെയ്യേണ്ടതായിട്ടുള്ള
ദൈവത്തിന്റെ കർത്താവിന്റെ ശിഷ്യന്മാരെ നമുക്ക് ആടുകളായി നമുക്കുള്ള വലിയ ഉത്തരവാദിത്വമാണ്. രണ്ടാമത്തെ വെള്ളത്തിന്റെ ഉറവിടം ആഴമുള്ള കിണറ്റിൽ നിന്നുള്ള വെള്ളം.
ഇൻ ദ ഓൾഡൻ ഡേയ്സ് യു നോ ദേ ഷെപ്പേർഡ് യൂസ് ടു ടേക്ക് ദ ഷീപ്പ് ടു ദ വെൽസ്.
ആ പഴയ നാളുകളിൽ ആടുകൾ ഇടയന്മാർ ആടുകളെ ആ കിണറിനരികിലേക്ക് കൊണ്ടുപോകും.
ആൻഡ് ദേ ജോ ഗോ ഡൗൺ ഇൻ ടു ദ ഡീപ് വെൽ ആൻഡ് ഗാദർ വാട്ടർ ആൻഡ് പോർ ഇൻ ടു ദ ട്രഫ് വേർ ബേസിൻസ് ആർ ദേർ ആൻഡ് ദേ പ്രൊവൈഡ് വാട്ടർ ടു ദ ഷീപ്പ്.
അവർ കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കോരി അവിടെ വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഒഴിച്ച് ആടുകൾക്ക് നൽകും.
സോ ലുക്ക് അറ്റ് ദ ഹിയർ ദ വൺ പിക്ചർ സിമിലർ ടു ദാറ്റ് വി ഹാവ് സംവാട്ട് സിമിലർ ടു ദാറ്റ് വി ഹാവ് ഹിയർ.
ഇവിടെ അതിനോട് തുല്യമായ ഒരു ഒരു ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
ദ ഡീപ് wells are there.
ആഴമുള്ള കിണറുകളുണ്ട്.
ആൻഡ് ഫ്രം ദാറ്റ് ദേ ഡ്രോ ആൻഡ് പോർ ദ വാട്ടർ ഇൻ ടു ദ ട്രഫ്.
അവിടെ നിന്നും വെള്ളം കോരി അവർ മുകളിലേക്ക് കൊണ്ടുവരികയാണ്.
സീ വെൻ ദ ട്രഫ് ഇറ്റ് മേ ബി ലോങ്ങർ ആൻഡ് ദ ഷീപ്പ് ഈസ് ഡ്രിങ്കിംഗ് വാട്ടർ.
അങ്ങനെയുള്ള ആ പാത്രത്തിലേക്ക് അതിലേക്ക് ഒഴിക്കുമ്പോൾ അവിടെ നിന്നും ആടുകൾ വെള്ളം കുടിക്കുന്നു.
ദാറ്റ് ഈസ് വൈ ദ ഷീപ്പ് സേസ് ദാറ്റ് ഹീ ലീഡഡ് മീ ടുവേർഡ്സ് ദ സ്റ്റിൽ വാട്ടർ.
അതുകൊണ്ടാണ് സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ നടത്തുന്നു എന്ന് പറയുന്നത്.
ഐ ഹാവ് ഗിവൻ എ ലോട്ട് ഓഫ് റെഫറൻസസ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് വേർ ദ ഷെപ്പേർഡ് യൂസ്ഡ് ടു ഡ്രോ വാട്ടർ ഫ്രം ദ വെൽ ആൻഡ് പ്രൊവൈഡ് ദ വാട്ടർ ടു ദ the sheep.
കിണറ്റിൽ നിന്ന് വെള്ളം കോരി ആടുകൾക്ക് കൊടുക്കുന്നതിനുള്ള മത്തിൽ അനേക വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്.
In the case of Rebecca, we know that when Eliezer went, she was providing water to Eliezer and to the camels.
റിബേക്കയുടെ മത്തിൽ നമുക്കറിയാം എലിയാസറിനും തന്റെ ഒട്ടകങ്ങൾക്കും താൻ വെള്ളം കോരി കൊടുത്തതായിട്ട് നാം കാണുന്നുണ്ട്.
So Eliezer was testing and praying to the Lord, Lord, I want a girl for my master's son and provide that girl, and he just asked for some sign for that.
എന്റെ യജമാനന്റെ മകന് വേണ്ടി ഒരു ഭാര്യയെ എടുക്കുവാൻ വേണ്ടി ഉള്ള ഒരു പരീക്ഷ എന്നുള്ള നിലയിലാണ് എലിയാസർ ഈ കാര്യങ്ങൾ. ഞാൻ വെള്ളം ചോദിക്കും,
and she should give water to me.
എനിക്ക് വെള്ളം നൽകണം.
And not only that,
അത് മാത്രമല്ല,
I want to know whether she is a girl for the my master's son, and she should provide him water to the camels also.
എന്റെ കൂടെയുള്ള മൃഗജാലങ്ങൾക്കും വെള്ളം കൊടുക്കുകയാണെങ്കിൽ അത് എന്റെ യജമാനന്റെ മകന്റെ ഭാര്യയായിരിക്കും എന്ന് ഞാൻ ഉറപ്പിക്കുന്നു.
And you know, it is normally they have in the olden days in the hilly areas.
പഴയ നാളുകളിൽ ഇങ്ങനെയുള്ള പർവ്വത പ്രദേശങ്ങളിൽ
they make a big cave like structure in the hill and go inside and then they dig down into and the well is created like that.
അങ്ങനെയുള്ള ആ പർവ്വതങ്ങളിൽ ഒരു ഗുഹ പോലെ വലിയൊരു തുരങ്കം പോലെ ഉണ്ടാക്കി അവിടെയാണ് കിണറുകൾ കുഴിച്ച് അതിൽ നിന്നാണ് വെള്ളം.
From the rock, the water is coming from the rock is really very cold water and pure water.
ആ പാറയിൽ നിന്ന് വരുന്ന വെള്ളം അത് വളരെ ശുദ്ധമാണ്, വളരെ തണുപ്പുള്ളതാണ്.
When we think about a well in a Kerala mindset, really we have a different idea. Well is round and going down like that, vertically going down.
നാം കേരളത്തിൽ നിന്ന് വരുന്നവരായ നമുക്ക് കിണറിനെ കുറിച്ചുള്ള സങ്കല്പം വ്യത്യസ്തമാണ്. നമ്മുടെ ഇടയിൽ ആഴത്തിലുള്ള കിണറുകളാണുള്ളത്.
So in the olden days it was not like that.
എന്നാൽ പഴയ നാളുകളിൽ അങ്ങനെയുള്ള അല്ലായിരുന്നു.
So in the mountain the cave is there. Inside the cave deep down they go and the water is drawn from there and poured into the trough like that. There's a channel is there, water is drawing into that.
പർവ്വതങ്ങളിൽ വലിയ ഗുഹ പോലെ ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ കിണർ കുഴിച്ച് അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് പതിവ്.
That is the best water, deep well.
അതാണ് ആഴമുള്ള കിണറിൽ നിന്നുള്ള വെള്ളം.
So we know that the Samaritan lady said this well is given by our forefather Jacob and is very deep.
ഞങ്ങളുടെ പിതാവായ യാക്കോബ് നൽകിയ കിണറാണിത്, ഇത് വളരെ നല്ലതാണെന്ന് താൻ പറഞ്ഞു.
So we see the Rebecca also going down and drawing water and providing to the camels of Eliezer.
നമുക്കറിയാം റിബേക്ക പോയി അവിടെ നിന്നും വെള്ളം കോരി എലിയാസറിനും ആളുകൾക്കും വെള്ളം കൊടുത്തു.
So he was testing Rebecca whether she is a good girl for his master.
തന്റെ യജമാനന്റെ മകന് താൻ ഇണങ്ങുന്ന ഒരാളാണോ എന്ന് താൻ പരീക്ഷിക്കുകയായിരുന്നു.
One of the character you have to test in a girl that whether she is a hard working or not.
കഠിനാധ്വാനം ചെയ്യുവാൻ മനസ്സുള്ളവളാണോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു പരിശോധനയാണ് താൻ ഇവിടെ നൽകുന്നത്.
She should give water to me.
അവൾ എനിക്ക് വെള്ളം നൽകണം.
And maybe one or two glass.
ഒന്നോ രണ്ടോ വെള്ളം. ഒരു ഗ്ലാസ് വെള്ളം.
She should give water to the camels.
എന്റെ ഒട്ടകങ്ങൾക്കും താൻ വെള്ളം
കൊടുക്കേണ്ടതായിട്ടുള്ള.
അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ഇവിളെയാണ് എന്റെ യജമാനന്റെ മകന് വേണ്ടി ദൈവം ഒരുക്കിയതെന്ന് എനിക്ക്
കരുതുന്നത്.
എത്ര ഒട്ടകങ്ങളാണ്?
10 camels.
10 ഒട്ടകങ്ങൾ.
You know, one camel is not like human beings. The camel drinks, you know better, a camel drinks a lot of water.
നമുക്കറിയാം ഒട്ടകങ്ങൾ മനുഷ്യരെ പോലെയല്ല, ധാരാളം വെള്ളം കുടിക്കുന്ന മൃഗമാണ്.
They store water also.
അത് വെള്ളം ശേഖരിച്ചു വെക്കുന്ന ഒരു മൃഗമാണ്.
Camel, how much water they drink?
ഒരു ഒട്ടകത്തിന് എത്ര വെള്ളം കുടിക്കാൻ കഴിയുമെന്ന് അറിയുമോ?
Approximately 135 liters of water.
ഏകദേശം ഒരു 135 ലിറ്റർ വെള്ളം കുടിക്കാൻ കഴിയും.
So you can understand how much water the Rebecca might have drawn from the well.
അങ്ങനെയെങ്കിൽ എത്രമാത്രം വെള്ളം റബേക്ക കോരിയെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും.
135 you can multiply.
135 ഗുണം 10.
I don't know how she made an offer like that. It is very surprising for me.
എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം താൻ ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല.
Because it shows very clearly she was a hard working lady.
അതിന്റെ അർത്ഥം വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു.
What do you want to bring to attention to draw water from the well and to provide even to the sheep is not an easy thing.
കിണറ്റിൽ ഇറങ്ങി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല.
But only a shepherd who loves the sheep can do that.
ആടിനെ സ്നേഹിക്കുന്ന ഒരു ഇടയനെ മാത്രമേ അത് ചെയ്യാൻ കഴിയൂ.
So he goes down and draws water and provide for the sheep.
കിണറ്റിൽ ഇറങ്ങി വെള്ളം കോരി ആടുകൾക്ക് കൊടുക്കുകയാണ്.
And that is the most soothing and comforting water the sheep enjoys.
ആടിന് ലഭിക്കുന്ന ഏറ്റവും മെച്ചമായ വെള്ളമാണത്.
God sometimes allows us to pass through such type of experiences.
നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടി കടന്നു പോകാൻ തക്കവണ്ണം ദൈവം അനുവദിക്കും.
That deep well where the darkness is there, sometimes the water water we have drawn at that time gives complete satisfaction to us.
ആഴമുള്ള കിണറിൽ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു പക്ഷേ ഇരുട്ടായിരിക്കും, എന്നാൽ ആ വെള്ളം അതിനെയെല്ലാം മറികടക്കും.
Now you look at your own life. I know my own personal life.
നമ്മുടെ ജീവിതം നോക്കാം, എനിക്ക് എന്റെ ജീവിതം നോക്കാൻ കഴിയും.
Sometimes God allows us to pass through the deep well experience, the dark experience in life.
ആഴമുള്ള കിണറിന്റെ അന്ധകാരത്തിന്റെ അനുഭവങ്ങൾ കൂടി ഒരു പക്ഷേ ദൈവം നടത്തും.
Maybe sicknesses, maybe financial problem, maybe some difficulties that we have to pass through.
രോഗങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം.
But at that time when we read the God's word, when we get the verses, that comforts our soul more than anything else.
ആ സമയത്ത് ദൈവവചനം നാം വായിക്കുകയാണെങ്കിൽ നമ്മെ ആശ്വസിപ്പിക്കുവാൻ തക്കോണം അത് മതിയായതാണ്.
Read Psalm 119 verse 71.
119 സങ്കീർത്തനത്തിന്റെ 71 വാക്യം വായിക്കാം.
Psalm 119 verse 71.
119 സങ്കീർത്തനത്തിന്റെ 71 വാക്യം.
It is good for me that I have been afflicted, that I might learn thy statutes.
നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി.
See, sometimes God allows afflictions in our life.
ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം കഷ്ടതകൾ നൽകും.
And when he allows that, at that time he gives the word, that word comforts us more than anything else.
ആ കഷ്ടതയിൽ ദൈവം തന്റെ വചനം നമുക്ക് നൽകും, ആ വചനം നമ്മെ ആശ്വസിപ്പിക്കും.
That is what this deep well speaks to us.
അതാണ് ഈ ആഴമുള്ള കിണറിന്റെ അനുഭവം.
See, in the psalm, same psalm 67 you read.
ഏഴാം വാക്യം കൂടെ വായിക്കാം.
Before I was afflicted, I went astray, but now I have kept thy word.
കഷ്ടതയിൽ ആകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു.
Sometimes we are living a very free life when there is no affliction, no problem.
ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയില്ലാതെ ഒരു സമാധാനപരമായ ജീവിതമായിരിക്കാം.
But sometimes God allows the afflictions and difficulties in our life. At that time, when we read the God's word, really that comforts our soul.
എന്നാൽ ചിലപ്പോൾ കഷ്ടതയുടെ അനുഭവം കർത്താവ് നമുക്ക് നൽകും. ആ സമയത്ത് ദൈവത്തിന്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കും.
സോ ദാറ്റ് ഈസ് വൈ ദ പോൾ ടോക്കിംഗ് ടു ദ ഫിലിപ്പിയൻസ് റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, വി ഹാവ് ടു റിജോയ്സ് ഇൻ ഓൾ ദ ടൈം.
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയരോട് പറയുന്നത്, സന്തോഷിപ്പിൻ, ക്രിസ്തുവിൽ വീണ്ടും
സന്തോഷിപ്പിൻ. റോമൻ പ്രിസൺ,
റോമ ജയിലിലെ താനൊരു തടവുകാരനായിരുന്നു.
ഹി വാസ് പാസിംഗ് ത്രൂ എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ,
വളരെ കഠിനമായ വിധവിലിൽ കൂടി കടന്നു പോവുകയാണ്.
പോസിബിലിറ്റി ഫോർ ഹിം ടു റിജോയ്സ് അറ്റ് ദാറ്റ് ടൈം,
അവിടെ സന്തോഷിക്കുവാൻ തക്കവണ്ണം യാതൊരു കാര്യവുമില്ല.
വാട്ട് മെയ്ഡ് ഹിം ടു റിജോയ്സ്? ബിക്കോസ് ഹി വാസ് drawing water from the deep well and he was rejoicing at that time.
ആഴമുള്ള വെള്ളത്തിൽ നിന്ന് വെള്ളം കോരി കുടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു തനിക്ക് സന്തോഷിക്കുവാൻ തക്കവണ്ണം വകയായത്.
My personal life also, whenever God has afflicted me, difficulties have come to my life, I really enjoyed the presence of God.
എന്റെ ജീവിതത്തിൽ കഷ്ടതയുടെ സമയത്ത് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ തക്കവണ്ണം എനിക്ക് മതിയായി.
So that is why God sometimes leads us towards the deep well and gives water from there.
നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ആഴമുള്ള കിണറിന്റെ അനുഭവത്തിലേക്ക് കടത്തിവിട്ട് അവിടെ നിന്ന് നമുക്ക് വെള്ളം നൽകും.
Normally he leads us towards the green pastures where the water is covered on the leaves of the grass.
ചിലപ്പോൾ അവൻ ആ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് വിട്ട് ആ പുല്ലിന്റെ വെള്ളമായിരിക്കും നമുക്ക് നൽകുന്നത്.
That is the normal procedure for him.
അത് സാധാരണ ചെയ്യുന്ന കാര്യമാണ്.
But sometimes,
എന്നാൽ ചിലപ്പോൾ,
in our life sometimes he may lead us towards the deep well.
എന്നാൽ ആഴമുള്ള കിണറ്റിലേക്ക് അവൻ നമ്മെ കടത്തിവിടും.
There we really enjoy the refreshment from the Lord.
അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ആശ്വാസ വചനങ്ങൾ നമുക്ക് ലഭിക്കും.
You may have your own examples to narrate, you can think about it.
നിങ്ങളുടെ ജീവിതത്തിൽ ആ നിലയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം.
So the third source we have to go.
മൂന്നാമത്തെ വെള്ളത്തിന്റെ ഉറവിടം,
water from the stream.
അരുവികളിൽ നിന്നുള്ള ജലം.
Now shall we turn to Psalm 104 verse 10 to 14 we read.
104ാം സങ്കീർത്തനത്തിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
There we read about how the animals are quenching their thirst in the streams that is flowing.
അവിടെ ആടുകൾ എങ്ങനെയാണ് തങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്.
104 Psalm 104 verse 10 to 14.
104ാം സങ്കീർത്തനത്തിന്റെ 10 മുതൽ 14 വരെ ആരെങ്കിലും വായിക്കാം.
He sendeth the springs into the valleys which run among the hills. Verse 10. Yeah. Here we see that the spring that is coming from the hill satisfies the animals.
പർവ്വതങ്ങളിൽ നിന്ന് വരുന്ന ഉറവുകൾ മൃഗങ്ങൾക്ക് നൽകുന്ന ആശ്വാസമാണ് ഇവിടെ കാണുന്നത്.
Even the wild asses are quenched their thirst from that water.
കാട്ട് കഴുതകൾ തങ്ങളുടെ ദാഹം തീർക്കുന്നു.
So this water that is flowing in the hilly region is very pure water.
ഇങ്ങനെയുള്ള കുന്നുകളിൽ നിന്ന് വരുന്ന ഈ വെള്ളം വളരെ ശുദ്ധമായതാണ്.
And in the scripture the Holy Spirit is comparable to the stream that God gives to us.
ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്ന ഈ അരുവികൾക്ക് തുല്യമായിട്ട് താരതമ്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്.
Psalm 65 verse 9 we will read.
65 verse 9 സങ്കീർത്തനത്തിന്റെ 9 വാക്യം.
നീ ഭൂമിയെ പ്രദർശിച്ച് നൽകുന്നു, നീ അതിനെ അത്യന്തം മുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു.
Yeah, we see the river of God, it is, which is full of water.
ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു.
Even 46 verse 4 also we will read. Psalm 46 verse 4.
46ാം സങ്കീർത്തനത്തിന്റെ 4ാം വാക്യം വായിക്കാം.
There is a river, the streams whereof shall make glad the city of God, the holy place of the tabernacles of the Most High.
ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു.
So this is also speaking about the Spirit of God. Spirit of God is compared to the stream that satisfies our soul.
ആ പരിശുദ്ധാത്മാവിനെ ഒരു അരുവിയോട് ഉപമിച്ച് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഉള്ളതിൽ പറഞ്ഞിരിക്കുകയാണ്.
You know the Lord Jesus Christ told the disciple, I'm going to my father's house. After reaching there, I will send another comforter for you.
കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പിതാവിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്, ഞാൻ പോയതിന് ശേഷം മറ്റൊരു കാര്യസ്ഥനെ ഞാൻ അയക്കും.
So the Holy Spirit is the comforter that God has given to us.
കർത്താവ് നൽകിയ ആശ്വാസകനാണ് പരിശുദ്ധാത്മാവ്.
It is the river that is flowing in the city of God.
ദൈവത്തിന്റെ നഗരത്തിൽ ഒഴുകുന്ന നദിയാണത്.
Those who are thirsty, they have to go there and he will satisfy all our needs.
ദാഹമുള്ളവർ അവിടെ പോയാൽ അവരുടെ ദാഹത്തിന് അവിടെ ആശ്വാസം ലഭിക്കും.
He refreshes us.
നമ്മെ അവൻ തണുപ്പിക്കുന്നു.
We read about David.
ദാവീദിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്.
He wanted to defeat the Goliath, the mighty man.
വലിയവനായ ഗുരിയാത്തിനെ തോൽപ്പിക്കുവാൻ തക്കോണം താൻ പോയി.
That he went to the streams and collected 5 smooth stones.
അവൻ അരുവിയിലേക്ക് പോയി മിനുസമുള്ള 5 കല്ലുകൾ പറക്കിയെടുത്തു.
And so the streams are very familiar to him.
അങ്ങനെയുള്ള അരുവികൾ വളരെ പരിചിതമാണ്.
So he used to lead his sheep to that streams.
അങ്ങനെയുള്ള അരുവികളിലേക്ക് തന്റെ ആടുകളെ താൻ കൊണ്ടുപോകും.
And he has collected the stones from the stream.
ആ അരുവികളിൽ നിന്നും കല്ലുകൾ താൻ പറക്കിയെടുത്തു.
And in that stream what happened, the stone became very very smooth.
ആ അരുവിയിൽ കല്ലുകൾ വളരെ മിനുസമുള്ളതായി തീർന്നു.
And if the stone remained for a long time in the water, the rough surface will go and it will become smooth.
ഈ അരുവിയിൽ ഈ കല്ലുകൾ വളരെ നാളുകൾ കിടക്കുകയാണെങ്കിൽ അതിന്റെ ആ പൊരുക്കൻ സ്വഭാവമെല്ലാം മാറി വളരെ മിനുസമുള്ളതായി തീരും.
See, this is what the Lord is doing in our life also.
നമ്മുടെ ജീവിതത്തിലും കർത്താവ് അതാണ് ചെയ്യുന്നത്.
When we remain in this stream for a long time,
ഈ അരുവിയിൽ നാം തുടരുകയാണെങ്കിൽ ഈ പരുക്കമായ പരുക്കനായ സ്വഭാവങ്ങളൊക്കെ മാറി വളരെ മിനുസമുള്ളതായി
തീരും.
അങ്ങനെയുള്ള ഈ മിനുസമുള്ള കല്ലുകളെ ഇടയൻ ഉപയോഗിക്കാൻ സാധിക്കും. ഒരിക്കലും പരുക്കനായിട്ടുള്ള കല്ലുകളെ ഇടയൻ ഉപയോഗിക്കുകയില്ല. ഈ അരുവിയുമായിട്ടുള്ള ഒരു സംസർഗം നമുക്ക് ആവശ്യമാണ്.
So I would like to repeat that again.
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജിൽ പറയുകയുണ്ടായല്ലോ, അത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു.
ഗോലിയാത്ത് ആൻഡ് ഡേവിഡ്.
ദാവീദും ഗോലിയാത്തും.
How many stones he took?
എത്ര കല്ലുകൾ താൻ എടുത്തു?
5 stones.
5 കല്ലുകൾ.
He is going in the name of the Lord.
യഹോവയുടെ നാമത്തിലാണ് താൻ പോകുന്നത്.
He is going in the name of the Lord. Why he need to have 5 stones, isn't it?
യഹോവയുടെ നാമത്തിൽ പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് 5 കല്ല് ആവശ്യമാണ്?
1 stone is sufficient.
ഒരു കല്ല് മതിയായതാണ്,
isn't it?
അങ്ങനെയല്ലേ?
What happened to David?
അങ്ങനെയാണെങ്കിൽ
1 stone to kill Goliath.
ഗോലിയാദിനെ കൊല്ലുവാൻ വേണ്ടി താൻ ഒരു കല്ല് മാത്രമേ ഉപയോഗിച്ചുള്ളൂ.
He feel that if he misses first stone, he will use the second stone.
ആദ്യത്തെ കല്ലിന്റെ ഉന്നം തെറ്റുകയാണെങ്കിൽ രണ്ടാമത്തെ കല്ല് എടുക്കാൻ വേണ്ടിയാണോ?
Or if he misses the second stone also, he will still use the third stone.
രണ്ടാമത്തെ കല്ലും ഉന്നം തെറ്റുകയാണെങ്കിൽ മൂന്നാമത്തെ കല്ല് എടുക്കാമെന്നാണ്.
What is the meaning of going in the name of the Lord?
അങ്ങനെയാണെങ്കിൽ യഹോവയുടെ നാമത്തിൽ പോവുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്?
We have seen that it is not for that.
നാം കാണുകയുണ്ടായി അത് അതിനുവേണ്ടിയല്ല.
He knew that to kill Goliath, only 1 stone is sufficient.
ഗോലിയാത്തിനെ കൊല്ലുവാൻ വേണ്ടി ഒരു കല്ല് മാത്രം മതിയായിരുന്നു.
If we are depending upon God and the Holy Spirit completely, we victory is ours.
നാം പരിശുദ്ധാത്മാവിലും ദൈവത്തിലും ആശ്രയിക്കുകയാണെങ്കിൽ വിജയം സുരക്ഷിതമാണ്.
But David took 5 stones.
ദാവീദ് 5 കല്ലുകൾ എടുത്തു.
Because in the 2 Samuel chapter 21 we read that Goliath, not only he had 4 more brothers.
നാം 2 സാമുവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഗൊലിയാത്തിന് 4 സഹോദരന്മാർ വേറെയും ഉണ്ടായിരുന്നു.
So why David took 5 stones?
എന്തുകൊണ്ടാണ് ദാവീദ് 5 കല്ല് എടുത്തത്?
The simple reason, not only to Goliath to kill the other 4 brothers also.
ഗൊലിയാത്തിനെ മാത്രമല്ല തന്റെ സഹോദരന്മാരെയും കൊല്ലുവാൻ വേണ്ടി.
When Goliath fell down,
ഗോലിയാത്ത് വീണപ്പോൾ
probably our 4 brothers might have ran away, that's why he did not use the 4 other stones.
അവന്റെ നാല് സഹോദരന്മാരും ഓടിപ്പോയി കാണും, അതുകൊണ്ടാണ് താൻ അത് ഉപയോഗിക്കാതിരുന്നത്.
When he went there, he depend upon God completely.
താൻ അവിടെ യുദ്ധത്തിന് പോയപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി.
And he used the smooth stone which was modified, beautified in the stream.
ആ അരുവിയിൽ മിനുസപ്പെടുത്തിയ അതേ ആ കല്ലുകളാണ് താൻ ഉപയോഗിച്ചത്.
So when we are associated with this stream, definitely our life will change.
ഈ അരുവിയുമായുള്ള നമ്മുടെ സംസർഗം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ
തക്കവണ്ണം
നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിന്റെ യാതൊന്നും
കഴിയും.
നമ്മുടെ ജീവിതത്തിന്റെ പരുക്കമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ദൈവവചനത്താൽ മാറ്റപ്പെടുവാൻ സാധിക്കും.
So drink that water continuously.
നമ്മുടെ ആ വെള്ളം തുടർച്ചയായി കുടിക്കുക.
It purifies you.
അത് നമ്മെ ശുദ്ധീകരിക്കും.
It makes you holy and helps you to stand before God, the holy God.
അത് നമ്മെ വിശുദ്ധരാക്കും, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണം നമ്മെ ശക്തരാക്കും.
The word of God is pure and it purifies us.
ദൈവവചനം ശുദ്ധമാണ്, അത് നമ്മെ നിർമ്മലീകരിക്കുന്നു.
With the help of the Holy Spirit we can renew our life.
പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും.
Now we have a beautiful illustration of that in the whole Bible.
ആ ഒരു കാര്യം വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട്
സാധിക്കും. Now this river, again the river, come to the book of Revelation chapter 22. We read about a river there in the presence of God.
വെളിപാട് പുസ്തകം 22 അധ്യായത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലുള്ള ആ നദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
A life-giving water is there.
അവിടെ ജീവൻ നൽകുന്ന ജീവജലമുള്ള നദി.
Chapter 22 verse 1, and he showed me a pure river of water of life, clear as crystal, proceeding out of the throne of God and of the Lamb.
വീഥിയുടെ നടുവിൽ നിന്ന് നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാറിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുദ്ധമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു.
റിവർ ഓഫ് വാട്ടർ ഓഫ് ലൈഫ്,
ജീവജല നദി,
ഫ്ലോയിങ് ദാറ്റ് ഈസ് ഫ്രം ഗോഡ് ഹിംസെൽഫ്,
ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് വരുന്നത്.
ദാറ്റ് ഈസ് റിയലി എനർജൈസസ്,
അത് നമ്മെ പോഷിപ്പിക്കും.
ആൻഡ് ഹെൽപ്സ് അസ് ടു പ്രൊഡ്യൂസ് ഫ്രൂട്ട് ഫോർ ഗോഡ്,
ദൈവത്തിന് വേണ്ടി ഫലം നൽകുവാൻ തക്കണം കഴിയും.
യു റീഡ് ദ വേഴ്സ് 2 ഓൾസോ ദേർ.
രണ്ടാമത്തെ വാക്യം വായിക്കാം.
ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ സ്ട്രീറ്റ് ഓഫ് ഇറ്റ് ഓൺ ദ ഐദർ സൈഡ് ഓഫ് ദ റിവർ was there the tree of life.
നദിക്ക് അക്കരെയും ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്.
So if we remain closer to this river,
ഈ നദിയോട് നാം ചേർന്നിരിക്കുകയാണെങ്കിൽ,
always there will be life and it will bring forth fruit.
എപ്പോഴും അവിടെ ജീവനുണ്ട്, അത് ഫലം കായ്ക്കും.
You read Psalm 1 is very clear about that.
രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും.
A righteous man is like a river planted near the river.
ആ ആചരികത്ത് നട്ട ഒരു 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 ഫലത്തോടു കൂടി ഒരു വൃക്ഷത്തോടു കൂടിയാണ് നീതിമാനെ.
The drought may come, the difficult times may come.
വരൾച്ച ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം.
But it will not be withered away.
അത് ഒരിക്കലും വാടിപ്പോകില്ല.
It will bring forth fruit even in the old age.
എപ്പോഴും അത് ഫലം നൽകുന്നതായിരിക്കും.
Every time we can bring forth fruit if we are very close to this river.
ഈ നദിയോട് ചേർന്നിരിക്കുകയാണെങ്കിൽ ഫലം കൊടുക്കുന്ന തക്കണം.
If we are closer to the stream we can be more productive Christian. We can lead a more productive Christian life.
ഈ അരുവിയോട് നാം ചേർന്നിരിക്കുകയാണെങ്കിൽ വളരെ ഫലകരമായ ഒരു ക്രിസ്ത്യൻ ജീവിതം
നയിക്കണം. Purifies our life.
നമ്മുടെ ജീവിതത്തെ അത് ശുദ്ധീകരിക്കുന്നു.
We know in the temple there was a one thing which is meant for purifying. Water is kept for purifying.
നമുക്കറിയാം ദേവാലയത്തിൽ ശുദ്ധീകരിക്കാൻ വേണ്ടി വെള്ളം വെച്ചിരിക്കുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും.
In the tabernacle we read about a laver was kept there.
ആ സമാഗമന കൂടാരത്തിൽ ഒരു താമ്ര തൊട്ടി വെച്ചിരിക്കുന്നതായിട്ട്
വാട്ടർ പ്രോബബ്ലി കളക്ടർ ദ വാട്ടർ ഫ്രം ദ റോക്ക് വാട്ടർ കെയിം ആൻഡ് ദാറ്റ് വാട്ടർ പ്രോബബ്ലി കളക്ടർ.
ഒരു പക്ഷേ പർവ്വതങ്ങളിൽ നിന്ന് വരുന്ന ശുദ്ധമായ ജലമായിരിക്കാം അവിടെ വെച്ചിരിക്കുന്നത്.
Yes, the Moses broke the smitten the rock and from the smitten rock the water came. Probably the same water is collected there.
മോശ അടിച്ച പാറയിൽ നിന്ന് വന്ന ആ വെള്ളം ആയിരിക്കാം അവിടെ വെച്ചിരിക്കുന്നത്.
And we know that this is made up of a mirror.
അത് ഒരു ഒരു കണ്ണാടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നമുക്കറിയാൻ സാധിക്കും.
The women, they were willingly offered their mirror. I wonder how they offered it.
നമുക്കറിയാം സ്ത്രീകള് അവര് മനഃപൂർവ്വമായി തങ്ങളുടെ കണ്ണാടിയെ അവിടെ നൽകി.
Nowadays, not like the glass mirror. It was very costly mirror. They are really probably the bronze river. The mirror, that's what we understand.
ഇന്നത്തെ പോലെയുള്ള ആ ഗ്ലാസുകളെല്ലാം അന്ന് വളരെ വിലയേറിയ ആ കണ്ണാടികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്.
Probably they are collected all this mirror from the women of Egyptians. Women, Egyptian women are very interested in the fashion.
ഒരുപക്ഷെ ആ മിശ്രീമേ സ്ത്രീകളിൽ നിന്നും തനിക്ക് തങ്ങൾ കൊണ്ടുവന്ന ആ കണ്ണാടികളായിരിക്കാം ഒരുപക്ഷെ അതിനുവേണ്ടി
ഉപയോഗിച്ചത്.
ആ കണ്ണാടികൾ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു താമ്ര തൊട്ടി ഒരു മനുഷ്യൻ അടുത്തേക്ക് പോകുമ്പോൾ തന്റെ ശരീരത്തിന്റെ അഴുക്കൊക്കെ തനിക്ക്
കാണാനായിട്ട്
അവൻ തന്നെ താൻ കഴുകി ശുദ്ധീകരിക്കുന്നു.
ഇൻ കാഷ്വലി
ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ കണ്ണാടി എവിടെ നിന്നാണ് ലഭിച്ചതെന്ന്.
ഐ ബിലീവ് പേഴ്സണലി പ്രോബബ്ലി ഇറ്റ് ഹാസ് ഗോൺ ഫ്രം ആറന്മുള.
ഞാൻ വ്യക്തിപരമായിട്ട് ചിന്തിക്കുന്നത് ഒരുപക്ഷെ ആറന്മുളയിൽ നിന്നാണ് ഈ കണ്ണാടി.
ഓൾഡൻ ഡേയ്സ് ആറന്മുള മിറർ വാസ് വെരി ബ്രോൺസ് മിറർ ഈസ് വെരി ഈവൻ നൗ ഇറ്റ് ഈസ് അവൈലബിൾ ഇറ്റ്സ് വെരി ഫേമസ് ഓൾ ഓവർ ദ വേൾഡ്.
ആറന്മുള കണ്ണാടി വളരെ പ്രശസ്തമാണ് ഇന്നും അത് വളരെ പ്രശസ്തമായിരിക്കും.
സോ പ്രോബബ്ലി ഈജിപ്ഷ്യൻ മൈറ്റ് ഹാവ് ടേക്കൻ ഹിയർ ഫ്രം ഇന്ത്യ ഫോർ ദാറ്റ് പർപ്പസ്.
ഒരുപക്ഷെങ്കിൽ മിസ്രയീമിര് ആറന്മുളയിൽ നിന്നായിരിക്കാം ഈ കണ്ണാടി കൊണ്ടുപോയത്.
എനിഹൗ ഇറ്റ് വാസ് എ ബ്രോൺസ് മിറർ.
അത് താമ്ര കൊണ്ടുണ്ടാക്കിയ ഒരു തൊട്ടിയാണ്.
That helps to see the things and it helps to wash themselves.
അത് അഴുക്കുകൾ കാണുവാനും കഴുകുവാനും തക്കവണ്ണം മതിയായതായിരുന്നു.
It's a small lamp.
ഒരു ചെറിയ താമ്ര തൊട്ടി.
When you come to the temple,
എന്നാൽ നാം ദേവാലയത്തിലേക്ക് വരുമ്പോൾ
it's a big sea we see.
വലിയ ഒരു
കടൽ
നദി ആ കടൽ ഉള്ളതായിട്ട് നാം കാണുന്നു.
ഹ്യൂജ് സ്ട്രക്ചർ ദേർ ടു വാഷ് ദംസെൽസ് ദ പീസ് വർക്ക് ദേർ.
അവിടെ അവർക്ക് കഴുകാൻ തക്കവണ്ണം വലിയ ഒരു വെള്ളത്തിന്റേതായ സംരംഭം കാണുന്നുണ്ട്.
ഈവൻ ദ റെഫറൻസസ് യു കൻ നോട്ട് ഡൗൺ ദ റെഫറൻസ്.
ഞാൻ ആ വാക്യങ്ങൾ പറയാം നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാൻ
സാധിക്കും. ദ സ്മോൾ ലാവർ ടു ദ സീ വി സീ ദേർ.
ചെറിയ ഒരു താമ്ര തൊട്ടിയിൽ നിന്നും വലിയ ഒരു കടൽ.
ബട്ട് വെൻ യു കം ടു ദ ബുക്ക് ഓഫ് ഹെസ്കിയൽ.
ഹെസ്കിയൽ പുസ്തകത്തിലേക്ക് വരുമ്പോൾ
ദ റിവർ ഈസ് ഫ്ലോയിങ് ഫ്രം ദ ത്രോൺ ഓഫ് ഗോഡ് ദേർ.
ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഒഴുകുന്ന നദി.
ആൻഡ് ദേർ വി സീ finally the Hezekiah is swimming inside that water.
നമുക്കറിയാം അവിടെ താൻ ആ വെള്ളത്തിൽ നിന്നതായിട്ട് നാം കാണുന്നുണ്ട്.
So the river that is flowing from the God's presence purifies us.
ദൈവ സന്നിധിയിൽ നിന്നും വരുന്ന വെള്ളം നമ്മെ ശുദ്ധീകരിക്കുന്നു.
The word of God purifies us.
ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നു.
Finally we read in the book of Revelation that is coming from the presence of God.
നാം വെളിപാട് പുസ്തകത്തിൽ കാണുന്നുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും കടന്നു വരുന്ന വെള്ളം.
It is like a pearly river. We see the river is flowing there and that is the perfect holiness and purity we see there.
ശുദ്ധവും ശുഭ്രവുമായുള്ള ആ വെള്ളം അത് പരിശുദ്ധിയാണ് കാണിക്കുന്നത്.
That speaks about absolute holiness we will attain there in the heavenly place.
നാം സ്വർഗ്ഗത്തിൽ പ്രാപിക്കാൻ പോകുന്ന പൂർണ്ണമായ പരിശുദ്ധിയാണ് അത് കാണിക്കുന്നത്.
Let me tell you, if you drink the water that is flowing from the stream,
ഈ അരുവിയിൽ നിന്നുള്ള വെള്ളം നാം കുടിക്കുകയാണെങ്കിൽ
it purifies you.
നമ്മെ ശുദ്ധീകരിക്കും.
It is a softening your nature.
നമ്മുടെ സ്വഭാവത്തെ അത് വിരസപ്പെടുത്തും.
And it will enlighten you and energize you and give you life.
നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും പുതിയൊരു ഉന്മേഷം നമുക്ക് തരും.
Now the sheep is saying,
ഇപ്പോൾ ആട് പറയുകയാണ്,
my shepherd, he is very good.
എന്റെ ഇടയൻ അവൻ നല്ലവനാണ്.
He leadeth me towards the still waters.
സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു.
So we have seen the three sources of water.
മൂന്ന് വെള്ളത്തിന്റെ മൂന്ന് ഉറവിടത്തെ കുറിച്ച് നാം കണ്ടു.
The dew covered grass is one source.
ആ പുല്ലിൽ ഉള്ള മഞ്ഞ്.
That is a usual feeding upon the God's word.
അതാണ് സാധാരണയായുള്ള ദൈവവചന പാരായണം.
Sometimes God allows us to pass through the deep experiences of our life.
എന്നാൽ ചില സമയത്ത് കഠിനമായ താഴ്വരയുടെ അനുഭവം ദൈവം നൽകും.
Maybe affliction, sorrow and pain.
ഒരുപക്ഷെ ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് വേദനകള്.
At that time he comforts us with his word.
ആ സമയം ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കുന്നു.
So that is really refreshing our soul.
നമ്മുടെ ആത്മാക്കൾക്ക് ഉണർവ് നൽകുന്നതാണ്.
And thirdly the stream that is coming from above.
ആ മുകളിൽ നിന്ന് വരുന്ന അരുവികൾ.
The Holy Spirit that is given to us.
പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
And it purifies our life and helps us to live a holy life.
നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന രൂപാന്തരപ്പെടുത്തുന്ന ദൈവവചനം.
So let us meditate upon the God's word and depend upon the Holy Spirit.
ദൈവവചനത്തിൽ ആശ്രയിച്ച് അവനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.
May God bless this verse.
ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.